കർത്താവിന്റെ മഹത്വം. കർത്താവിന്റെ പ്രിയപ്പെട്ടവരായ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട പാസ്റ്റർമാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അസംബ്ലി ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് മധ്യമേഖലയുടെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ബെനാൻസോസ്, എന്നോടൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ദൈവത്തിന്റെ ദാസന്മാർ, മേഖലാ ഡയറക്ടർമാർ, പ്രസിഡന്റുമാർ, കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷക്കാർ, ദൈവത്തിന്റെ ജനം, അതോടൊപ്പം നാട്ടിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങൾ, സ്നേഹിതർ, നമുക്ക് ഇന്ന് രാത്രി ഒത്തുകൂടി നമ്മുടെ പിതാവായ ദൈവത്തെ ഏകവായനാൽ മഹത്വീകരിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതി അർപ്പിക്കുകയും ചെയ്യും. അസംബ്ലി ഓഫ് ഗോഡിന്റെ ഈ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ ഈ വർഷത്തെ ജനറൽ കൺവെൻഷനിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് നമുക്ക് സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കാം. കരങ്ങളെ ഉയർത്തി ശബ്ദത്തിൽ ഊർജത്തിൽ അല്പസമയം ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാണ്. ഈ വർഷം നമ്മുടെ പ്രവർത്തനത്തിന്റെ 100-ാം വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. 1915 മേരി ചാപ്മാൻ എന്ന ഒരു ദൈവത്തിന്റെ ദാസിയാണ് അസംബ്ലി ഓഫ് ഗോഡിന്റെ പ്രവർത്തനങ്ങളുമായി ആദ്യം ഭാരതത്തിൽ എത്തിയത്. നമ്മുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളുടെ തുടക്കവും ആ മാന്യ വനിതയായിരുന്നു. ദൈവം നമ്മുടെ നാട്ടിൽ അനേകരെ ദൈവത്തിന്റെ വചനത്താൽ സന്ദർശിച്ചു. ദൈവിക വേദകൾക്ക് നായകത്വം കൊടുക്കുവാൻ നമ്മുടെ കേരളക്കരയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ച അനേക ദൈവദാസന്മാർ, അവരുടെ ജീവിതവും അവരുടെ സേവനവും അവരുടെ ത്യാഗങ്ങളും ഈ സമൂഹത്തിന്റെ വർദ്ധനവിനും വളർച്ചയ്ക്കും ദൈവത്തിന്റെ കൃപയാൽ കാരണമായി. അങ്ങനെ 100-ാം സമ്മത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇത് എന്നതുകൊണ്ട് ഈ ആണ്ടിലെ കൺവെൻഷൻ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്താൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പ്രസ്ബിറ്ററിയും ഒരുമിച്ച് തീരുമാനിച്ചു. അങ്ങനെ ഈ ആണ്ടിലെ കൺവെൻഷൻ നാം ഒരു ശതാബ്ദി സമ്മേളനമായിട്ട് ഈ പ്രാവശ്യം ആചരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു സമയമാണ്. ഈ സമ്മേളനത്തിനായി ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം എനിക്ക് ലഭിച്ചത് ദൈവത്തിന്റെ വചനത്തിൽ മലാഖി പ്രവചനം 3-ാം അധ്യായം അതിന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ ഉള്ള ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ വെളിച്ചത്തിൽ ഈ ആഴ്ച ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനും ധ്യാനിക്കുവാനും ആ ദൈവവചനത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ തിരിക്കുവാനുമാണ്. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ വായിക്കും.
യഹോവയായ യഹോവ അരുളി ചെയ്യുന്നു, യഹോവയായി ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവരും, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു.
ദൈവത്തിന്റെ മഹത്വം ആ വചനത്തിൽ പ്രസക്തമായ ഭാഗം എടുത്തു പറയാനുള്ളതും ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നതും ദൈവത്തിന്റെ അള്ളപ്പാട് യഹോവയായ ഞാൻ അനന്യൻ, എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും, അതാണ് ഈ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ആഴ്ചയിൽ നാം സംസാരിക്കുന്ന ദൂതുകളെല്ലാം ഇതിന്റെ വെളിച്ചത്തിലാണ്. എന്താണ് ഈ 100-ാം വർഷം ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ളത് എന്ന് കേൾക്കാൻ നാം തയ്യാറാവണം. ഞങ്ങളുടെ സ്വയമേ പറയുന്ന ഒരു കാര്യമല്ല. ഈ സമൂഹത്തിന് ദൈവം നിയമിച്ച ചുമതലക്കാരിൽ ഒന്നാമത് നിൽക്കേണ്ട വ്യക്തി എന്ന നിലയിൽ അനേക ദിവസങ്ങൾ ദൈവം മുൻപാകെ ഈ കാര്യത്തിന് വേണ്ടി ഞാൻ ഇരുന്ന് ദൈവം എന്നോട് പറഞ്ഞ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഈ ആഴ്ചത്തെ മൊത്തം യോഗവും ക്രമീകരിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യം ഇതാണ്, നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനാണ്. കാലങ്ങൾക്കനുസരിച്ച്, സംസ്കാരങ്ങൾക്കനുസരിച്ച്, ജനത്തിനനുസരിച്ച്, ജീവിത രീതികൾക്കനുസരിച്ച് മാറുന്ന ഒരുവനല്ല നമ്മുടെ ദൈവം. അവിടുന്ന് നിത്യനായ അനന്യനായ ദൈവമാണ്. മനുഷ്യർക്ക് മാറ്റം വരുന്നു, ലോക സംവിധാനങ്ങൾക്ക് മാറ്റം വരുന്നു, ഭരണ രീതികൾക്ക് മാറ്റം വരുന്നു, ലോകത്തിലെല്ലാം മാറി മാറി പോകുന്നു. പക്ഷേ എന്തു മാറിയാലും ഒരു കാരണവശാലും മാറാത്തവനായി നമ്മുടെ ദൈവം നിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മുടെ ദൈവത്തെ മാറ്റാൻ കഴിയുകയില്ല. നമ്മുടെ ദൈവത്തിന്റെ ശക്തിക്ക് കുറവ് വരുത്താൻ കഴിയുകയില്ല. അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവം വിളിച്ചു പറയും, പുതിയ നിയമത്തിലും എടുത്തു പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവിടുന്ന് അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അവിടുത്തെ വചനം 100% വിശ്വസിക്കാം, കണ്ണുമടച്ച് വിശ്വസിക്കാവുന്നതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ ആഗ്രഹം ഏത് കാലത്തും മനുഷ്യൻ ദൈവത്തോടുകൂടെ താമസിക്കണം എന്നാണ്. ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തോടുകൂടെ താമസിക്കാനാണ്. ദൈവത്തോടുകൂടെ താമസിക്കാനുള്ള സൗകര്യത്തിൽ ഒരു തോട്ടത്തിലാണ് അവനെ ആക്കിയത്. എല്ലാ ദിവസവും ദൈവം അവിടെ വന്നിരുന്നു, മനുഷ്യനുമായി സത്സംഗം ആചരിച്ചിരുന്നു. ആ മനുഷ്യനുമായി ദൈവം വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ മാറ്റമില്ലാത്ത വാക്കുകളെ അതുപോലെ അനുസരിക്കാൻ കരുതില്ലാതെ പോയ ആദ്യത്തെ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുടുംബം. അതിനിമിത്തം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹവും നഷ്ടപ്പെട്ടവനായി തോന്നി. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോ വലിയ സാധ്യതകളുമായിട്ടാണ് അവനെ ഉണ്ടാക്കിയത്. വലിയ കഴിവുകളോടുകൂടിയാണ് അവനെ ഉണ്ടാക്കിയത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ, നേട്ടങ്ങൾ, മനുഷ്യന്റെ ബുദ്ധിയുടെ വലിപ്പം എല്ലാം നമ്മൾ ആലോചിച്ച് നോക്കൂ. താഴ്ച ഭവിച്ച മനുഷ്യന്റെ ബുദ്ധി ഇത്രയ്ക്ക് ഷാർപ്പായിരുന്നെങ്കിൽ വീഴ്ച ഭവിക്കാതിരുന്ന മനുഷ്യന്റെ ജ്ഞാനവും അവന്റെ കഴിവുകളും എത്ര വലുതായിരുന്നറിയാമോ? അവന്റെ മൊത്തം പൊട്ടൻഷ്യൽസ്, അവന്റെ ഫുൾ പൊട്ടൻഷ്യൽസ് ദൈവം അവനെ ഉണ്ടാക്കിയിരുന്നു. എല്ലാത്തിനും നായകനായിരിക്കാൻ, ഭരിക്കാനാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യനെ ഭരിക്കാനല്ല, അഖിലാണ്ടത്തെ മുഴുവൻ ഭരിക്കാൻ, ഉണ്ടാക്കിയ സകല സൃഷ്ടികളെയും ഭരിക്കാൻ ശക്തിയുള്ളവനായി കഴിവുള്ളവനായി ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. അവനവനെ ഭരണം കൊടുത്തു, ദൈവമായി നിരന്തര സത്സംഗം കൊടുത്തു. കൂടെ വന്നിരിക്കാം, സംസാരിക്കാം, കാണാം, ഇടപെടാം, എല്ലാ ദൈവാനുഗ്രഹങ്ങളും അനുഭവിക്കാൻ നിറവോടെ ഉണ്ടാക്കിയവൻ. പക്ഷേ ആ ബന്ധത്തിൽ നിൽക്കാൻ മനുഷ്യന് അവൻ അവന്റെ അനുസരണക്കേട് നിമിത്തം, അവിശ്വാസം നിമിത്തം കഴിയാതെ വന്നതിനാൽ ആ സംസർഗം നഷ്ടപ്പെട്ടു, ആ ബന്ധം പോയി. ആ ബന്ധം പോയതോടെ മനുഷ്യ ജീവിതം ശാപത്തിൻ കീഴിലായി, മരണത്തിൻ കീഴിലായി, തകർച്ചയിലായി. ദൈവം ഉണ്ടാക്കിയപ്പോ ഒരു തകർച്ചയും ഉണ്ടായിരുന്നില്ല. ഇന്ന് ദൈവത്തിന് അന്ന് മുതൽ വിളിച്ചു പറയുവാനുള്ളത്, എന്റെ അടുക്കലേക്ക് മടങ്ങി വരുകയും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും. നമ്മുടെ രാജ്യത്തിന്, ലോകത്തിന്റെ ഏത് കോണിലെ ജനത്തിനും സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരു മാർഗമേ ഉള്ളൂ. സകല പ്രശ്നത്തിന്റെ കാരണം ദൈവവുമായി അകന്നുപോയതാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. മനുഷ്യരെ തേടി ദൈവം നടക്കും. അബ്രഹാമിനെ ദൈവം വിളിച്ചു ദൈവത്തിന്റെ സ്നേഹിതനായിരിക്കുവാൻ, ദൈവത്തിന്റെ കൂട്ടുകാരനായി ദൈവത്തോടുകൂടെ നടക്കുവാൻ. അതിന് മുമ്പൊരുവൻ ദൈവത്തോടുകൂടെ നടന്നിട്ട് കൂട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. അങ്ങനെ ദൈവം അവരെ ജീവനോടെ അവിടുത്തെ അടുക്കളേക്ക് കൈക്കൊണ്ട ഒരുവൻ ഉണ്ടായിരുന്നുവല്ലോ. അബ്രഹാമിനെ വിളിച്ചു,
അബ്രഹാം ദൈവത്തിന്റെ കൂടെ നടന്നു. ലോകത്തിലെ ധനം കണ്ടിട്ട് അവന് മോഹമുണ്ടായില്ല. വലിയ ധനമുണ്ടായിരുന്നവരാണ്, അത് വിട്ടിട്ട് വന്നവൻ. ഒരു വലിയ വിശാലമായ രാജ്യം അവൻ സ്വന്തമായി കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴും അബ്രഹാമിന്റെ കണ്ണുകൾ പോയത് ഉന്നത സ്വർഗത്തിലേക്കാണ്. അവൻ പറഞ്ഞു, ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു നഗരമുണ്ട്, അതിനു വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, ഞാൻ അവിടത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു പാർത്ത മനുഷ്യൻ. ആമേൻ. അവന്റെ സന്താന പരമ്പരകളിൽ ദൈവത്തിന്റെ ആഗ്രഹം നിവർത്തിച്ച് കാണാൻ ദൈവം ആഗ്രഹിച്ചു. അവരുമായി ഒരു ബന്ധത്തിൽ വന്നു, ഒരു ഉഭയസമ്മതത്തിൽ വന്നു. ദൈവം തന്റെ വചനവും വിഹിതവും അറിയിച്ചു. ആ ജനം അതനുസരിച്ച് ജീവിച്ചു വന്നാൽ എന്ന് ദൈവത്തോട് വാക്കു പറഞ്ഞു. ആ വാക്ക് ഒരു കാളയെ അറുത്തതിന്റെ രക്തം നിമിത്തം ഇവരുടെ രക്തം തളിച്ച് ആ നിയമത്തിന് മുദ്രയിട്ടു എന്ന് മാത്രമല്ല, തിരുവെഴുത്ത് വായിച്ചു നോക്കൂ, അനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട പട്ടിക, ഒരു നീണ്ട പട്ടിക അവർക്ക് വേണ്ടി നൽകിക്കൊടുത്തു. അവരോട് പറഞ്ഞതിൽ സകലത്തിനും അനുഗ്രഹം കൽപ്പിച്ചു. അവരുടെ വീട്ടിൽ അവർ അനുഗ്രഹിക്കപ്പെടും, അവർ നടന്നാൽ അവർ അനുഗ്രഹിക്കപ്പെടും, അവരുടെ വയലിൽ അവർ അനുഗ്രഹിക്കപ്പെടും, അവരുടെ അടുക്കളയിൽ അവർ അനുഗ്രഹിക്കപ്പെടും, അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, അവരുടെ കന്നുകാലികൾ അനുഗ്രഹിക്കപ്പെടും, അവരുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടും. അവരിൽ അംഗവൈകല്യം ഉള്ളവർ ഉണ്ടാകാതെ, അവരിൽ വന്ധ്യരുണ്ടാകാതെ, മക്കളില്ലാത്ത സ്ത്രീ അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാതെ, സകലത്തിലും അനുഗ്രഹം കൊടുക്കാൻ ആ ജനത്തെ വിളിച്ചു. അവിടുന്ന് പറഞ്ഞു, എന്റെ വാക്ക് കേട്ട് ഇത് നിവർത്തിച്ചാൽ മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധകളിൽ ഒന്ന് നിനക്ക് ഞാൻ വരുത്തിയ ഇല്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് എന്ന് ദൈവം അരുളിച്ചെയ്തു. സകല വാഗ്ദത്തങ്ങളും കൊടുത്തു, പക്ഷേ അത് പാലിക്കാൻ പലപ്പോഴും അവർക്ക് കഴിഞ്ഞില്ല, അത് ലംഘിച്ചു. അത് നിമിത്തം സകലവിധ ശാപത്തിനും നാശത്തിനും ഇസ്രായേൽ ജനം ഇരകളായിത്തുന്നു. ഇന്നും ആ ജനം ജീവിക്കുന്നു. അവർ സംഖ്യയിൽ ചെറുതെങ്കിലും അവരെ ജയിക്കാൻ ലോകത്തിലൊരു ശക്തിക്ക് കഴിയുമായിരുന്നില്ല. അവർ ദൈവത്തോടു കൂടെ നിന്ന കാലത്ത് മുഴുവൻ ലോകം അവർക്കെതിരെ ഇറങ്ങിയാലും അവരെ ഒന്നും ചെയ്യാൻ മേലാതെ വണ്ണം ബലമുള്ള ഒരു ജാതിയായിരുന്നു. ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അത് ലംഘിച്ചെന്ന നിമിത്തം തകർച്ചയും ജീവിക്കും. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം ദൈവം മനുഷ്യരോടൊരു ബന്ധത്തിലുണ്ട്. അതല്ലേ പുതിയ നിയമം? എന്റെ രക്തത്തിൽ പുതിയ നിയമം എന്ന് പറഞ്ഞ് നമ്മുടെ ദൈവം പണ്ട് ഭാഗഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചു. അവിടുത്തെ തിരുഹിതം നമുക്ക് വെളിപ്പെടുത്തി, വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, എന്റെ കൂടെ വാന്ന് പറഞ്ഞു, എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. ആ ശബ്ദം വ്യക്തിപരമായി കേട്ടവരല്ലേ നിങ്ങളും ഞാനും? കേവലം ഒരു മതശബ്ദമായിട്ടാണോ നിങ്ങൾ അത് കേട്ടത്? അല്ല അല്ല, ഞാൻ വ്യക്തിപരമായി കേട്ടു. വായ് കൊണ്ടേറ്റ് പറഞ്ഞു, കർത്താവേ ഞാൻ അങ്ങയുടെ കൂടെ പോയി. ഇന്ന് ഞാൻ 12 വയസ്സുള്ള പറഞ്ഞൊരു വാക്കാണ്, ഇന്നെനിക്ക് പ്രായം അതിനേക്കാൾ വളരെ 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 കൂടി 64 വയസ്സ് കഴിഞ്ഞു. പക്ഷെ ഇന്നെനിക്ക് കൂടുതൽ ആവേശത്തോടെ വിളിച്ചു പറയാൻ കഴിവുണ്ട്, ആഗ്രഹമുണ്ട്. യേശുവേ ഞാൻ അങ്ങയുടെ കൂടെ വരും, എനിക്ക് അങ്ങയുടെ കൂടെ വരണം. വേറെ ഒന്നിനും എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയാതെ വണ്ണം എനിക്ക് അങ്ങയുടെ കൂടെ വരണം. എനിക്ക് അങ്ങയെ ഇഷ്ടമാണ്, എനിക്ക് അങ്ങയോട് സ്നേഹമാണ്. എൻ്റെ ആയുസ് മുഴുവൻ അങ്ങയെ സ്നേഹിച്ച് സേവിച്ച് എനിക്ക് ജീവിക്കണം. ഞാനിത് പറഞ്ഞു, നിങ്ങളിൽ അനേകരും അത് പറഞ്ഞവരല്ലേ അല്ലേ? ആ വാക്ക് പറഞ്ഞു ഉപയസമ്മതം ചെയ്തവരല്ലേ ഇവിടെ ഇരിക്കുന്നത്? നമ്മുടെ മേൽ തളിച്ച രക്തം ഒരു കാളയുടെ രക്തമല്ലല്ലോ, ഒരു മൃഗത്തിന്റെ രക്തമല്ലല്ലോ. അവിടുത്തെ ഓമന പുത്രന്റെ തിരുനിണം നിങ്ങളകത്ത് എന്റെ അകത്ത് കളിച്ച് ദൈവം നാമമായി ബന്ധത്തിൽ പ്രവേശിച്ച് ഉഭയസമ്മതത്തിൽ പ്രവേശിച്ചവരല്ലേ. ആമേൻ. 1901 മുതൽ രാജ്യത്തെ ലോകരാജ്യങ്ങളിൽ ഒരു വലിയ പരിശുദ്ധാത്മ പകർത്ത് വന്നു എന്ന് നിങ്ങൾ അറിയുന്നു. 1st century ആദിമ സഭയുടെ മേൽ വന്നതുപോലുള്ള ഒരാത്മപകർച്ച, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരു കൂട്ടം ജനത്തിന്റെ ഇടയിൽ ഭൂമിയിൽ വന്നു. ക്രിസ്ത്യാനികളിൽ എല്ലാവരും പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നുവെങ്കിലും നാം വിശ്വസിക്കുന്നത് പോലെ ആദിമ നൂറ്റാണ്ടിലെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ആളുകളുടെ മേൽ ഇറങ്ങി വന്ന് താമസിക്കും എന്ന സ്ഥിതിയിൽ ബാക്കി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ അവർ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ പറയുന്ന ആത്മസ്നാനത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ആത്മസ്നാനത്തിൽ അന്യഭാഷയിൽ അവർ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന പ്രവചനങ്ങളിൽ അവർ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന കൃപാവരങ്ങളിൽ അവർ വിശ്വസിക്കുന്നില്ല. 1st century ആ നടന്ന സംഭവങ്ങൾ ഇതൊക്കെ പഴയ കാര്യങ്ങളായി മാത്രം മാറ്റിവെച്ചിരുന്നിടത്ത് അതിന്റെ ഒരു ആവർത്തനം 20th century തുടക്കത്തിൽ 1st March 1 വളരെ ശക്തിയോടെ ലോകത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. 1906 ആയപ്പോഴത്തേക്ക് അതിന് ശക്തി വർദ്ധിച്ച് ലോകം മുഴുവൻ ഒരു കൊതുകാറ്റ് പോലെ, ഒരു ഭയങ്കര തീ പോലെ അതിന്റെ വ്യാപാരമുണ്ടായി. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു വ്യാപാരം. ബാക്കി മിക്ക കൂട്ടങ്ങളുടെയും തുടക്കമായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, പക്ഷെ ഈ കൂട്ടത്തിൽ തുടക്കമായി ഒരു വ്യക്തിയില്ല. ഒരു വ്യക്തി കൊണ്ടെത്തിച്ചത് അല്ലിത്. ഒരു രാജ്യത്തിൽ ആത്മപ്രവൃത്തി ഉണ്ടായപ്പോൾ അതേ സമയത്ത് ഭാരത രാജ്യത്തിൽ ഒരാത്മപ്രവൃത്തി ഉണ്ടായി. അതേ സമയത്ത് യൂറോപ്പിൽ ഒരാത്മപ്രവൃത്തി ഉണ്ടായി. ലോകത്തിന്റെ ഓരോ കോണിലും ഒരാത്മപ്രവൃത്തി ഉണ്ടായി. ഒരേ അനുഭവങ്ങൾ ലോകത്തിൽ അനേകം രാജ്യങ്ങളിൽ തമ്മിൽ തമ്മിൽ കേൾക്കാതെ, അറിയാതെ, പരസ്പരം ബന്ധപ്പെടാതെ ഒരേ അനുഭവത്തിന് ജനങ്ങൾ പങ്കാളികളായി തോന്നി. ആ വലിയ അനുഭവത്തിന്റെ പേരാണ് പരിശുദ്ധാത്മ സ്നാനം. ആമേൻ. ഹല്ലേലൂയാ. ഒന്നുകൂടെ പറയുന്നു, ആ വലിയ അനുഭവത്തിന്റെ പേരാണ് പരിശുദ്ധാത്മ സ്നാനം. യേശു തന്റെ സഭയോട് വാഗ്ദത്തം ചെയ്തത്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തവനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ആമേൻ. നിങ്ങൾ ഈ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യരെല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം, ആകും എന്ന് പറഞ്ഞു. ആകണം എന്നല്ല, ആകും എന്ന് പറഞ്ഞു. ഈ ആത്മശക്തി വന്നപ്പോ ഇത് കിട്ടിയവർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല, തങ്ങളെ തന്നെ പരിമിതപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവരവയിൽ പോകാൻ തുടങ്ങി. അവരവരുടെ രാജ്യത്ത് മാത്രമല്ല പോയത്, അയൽപ്പക്കങ്ങളിൽ മാത്രമല്ല പോയത്, രാജ്യത്തധികം വികസനങ്ങൾ ഇല്ലാത്ത, അധികം പരിഷ്കാരങ്ങൾ ഇല്ലാത്ത, അധികം ജീവിത സൗകര്യങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് ഈ ജനം പോകാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്തേക്കും വന്നു. 1915 അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ രൂപീകരണം 1914 അടുത്ത വർഷം 1915 മേരി ചാപ്മാൻ ഒന്ന് ഒരു ദൈവദാസി ഇന്ത്യയിൽ കടന്നു വന്നു. ഒരാളല്ല, അനേകർ അനേകർ, ഒന്നിന് പിന്നാലെ ഒന്നായി അനേകം രാജ്യങ്ങളിലേക്ക് പോയി. അങ്ങനെ 1916 ആയപ്പോഴത്തേക്കും ഈ കേരളത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പ്രവർത്തനം തുടങ്ങാൻ ഇടയായി. അത് കേവലം ഒരു സംഘടനയുടേതല്ല, മേരി ചാപ്മാന്റേതല്ല, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം. നിമിത്തം അവർ വന്നത്, അവർ കേവലം ഒരു ഒന്നുകൂടെ ഞാൻ പറയുന്നു, അവരെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. അന്ന് തുടങ്ങിയ ഈ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ 1914 ഈ സംഘടന രൂപീകൃതമായി, ഈ സഭ രൂപീകൃതമായി. 300 പേർ ഒരു സ്ഥലത്ത് കൂടി തുടങ്ങിയ ഈ പ്രവർത്തനം ഇന്ന് ലോകത്തിലെ 210 രാജ്യങ്ങളിൽ 6.25 crore അംഗങ്ങളുള്ളതായി ഒരു വലിയ സമൂഹമായി പറയാനുള്ള കാരണം പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാരമാണ്. ആമേൻ. മാനുഷികമല്ലിത്, ഇത് മനുഷ്യന്റെ കഴിവുകളുടേതല്ല, ഇത് പണത്തിന്റേതല്ല, അനുകൂല സാഹചര്യങ്ങളുടേതല്ല, ഒരു കുട്ടിയുടെ പിന്തുണയുടേതല്ല. പക്ഷേ സ്വർഗം മുഴുവനും ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതോടുകൂടാത്ത ഭൂതലങ്ങളും ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഒരു വലിയ പ്രവർത്തനം ലോകവ്യാപകമായി നടന്നു. ആമേൻ. അല്പനാളിന് മുമ്പ് ആഫ്രിക്കയിൽ ഉഗാന്ത എന്ന രാജ്യത്ത് തന്നെ പോയപ്പോ കഴിഞ്ഞാണ്ടിൽ ഈ സ്റ്റേജിൽ പ്രസംഗിക്കാൻ അവിടെ ഒരാൾ വന്നിരുന്നു, നമ്മോട് സംസാരിച്ചു. ആ രാജ്യത്ത് ഞാൻ പോയപ്പോൾ അസംബ്ലിസ് കോളിന്റെ നേതൃത്വത്തെ ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ അവിടെ ചെന്ന് എനിക്ക് പരിചയമുള്ള എനിക്ക് അസംബ്ലിസ് കോളിന്റെ ലീഡേഴ്സിനെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സൗകര്യങ്ങൾ ഉണ്ടാക്കി ലീഡേഴ്സിനെ കാണാൻ പോയി. ഞാൻ അവിടെ കണ്ട കാര്യം പറയട്ടെ, ഒരു പാവപ്പെട്ട രാജ്യം, സമ്പത്തില്ലാത്ത ഒരു രാജ്യം, വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ജനം, നാം 50 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന നിലയ്ക്ക് ജീവിക്കുന്ന ജനം. ഞാൻ ചെന്നപ്പോൾ ഒരു വലിയ കെട്ടിടത്തിന്റെ ഒരു ഫ്ലോർ മുഴുവൻ അസംബ്ലിസ് അക്കൗണ്ടിന്റെ ഓഫീസ്, അവിടെയൊക്കെ അറിയാവുന്ന പ്രവർത്തനങ്ങൾ അവിടുത്തെ സൂപ്രണ്ടിനോട് വിശദീകരിച്ചു. എന്നോട് പറഞ്ഞ സംഭവം കേൾക്കണോ? 1967 ഉഗാണ്ടയിൽ അസംബ്ലിസ് അക്കൗണ്ട് ഓപ്പൺ ആരംഭിച്ചത്. ഇന്ന് 3000-ലധികം സഭകളാണ് ഉഗാണ്ടയിൽ അസംബ്ലിസ് അക്കൗണ്ട്. ഞാൻ അദ്ദേഹത്തോട് വെച്ച് എങ്ങനെ സംബന്ധിച്ചു? ഒരാത്മനിയോഗം തനിക്കുണ്ടായി. അദ്ദേഹം ജനത്തോട് പറഞ്ഞു, സീനിയർ പാസ്റ്റേഴ്സ്, നല്ല സഭകളിൽ ഇരിക്കുന്നവർ 2 വർഷത്തേക്ക് സഭ വിട്ടിട്ട് ഫൈനിയർ വർക്കിന് പോകണം, സുവിശേഷ പ്രവർത്തനം ചെയ്യണം. അവിടുത്തെ സീനിയേഴ്സ് തയ്യാറായി. 2 വർഷത്തേക്ക് ഏറെക്കുറെ മിക്ക സീനിയേഴ്സും അവരുടെ നല്ല സഭകൾ വിട്ട് ഫൈനിയർ വർക്കിന് പോയി. 2 വർഷം കഴിഞ്ഞ് തിരിച്ചവർക്ക് അവരുടെ സീനിയർ സഭയിലേക്ക് വരാം. അത് നിമിത്തം ആ രാജ്യത്ത് വലിയ പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടായി. വചനത്തിൽ പരിജ്ഞാനമില്ലാത്ത, വേലയിൽ പരിചയമില്ലാത്ത പുതുപുള്ളികളെ കൊണ്ടല്ല അവർ സ്വഭാവളർച്ചയ്ക്ക് ഉപയോഗിച്ചത്, തങ്ങളുടെ പണവും തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ ശക്തിയും തങ്ങളുടെ ഉറവിടങ്ങളും ദൈവവേലയ്ക്ക് വേണ്ടി ത്യജിച്ചിട്ട് ഇറങ്ങാൻ തയ്യാറായ ഒരു കൂട്ടം സീനിയേഴ്സാണ് അവിടുത്തെ വേല വളർച്ചയുടെ കാരണം. ഇന്ന് പറയും, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു ചോദിക്കട്ടെ, ജീവിതം ചെയ്യാൻ ദൈവത്തിന്റെ സഭ മടങ്ങി വരട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കൊണ്ടാണ് ഈ സഭയ്ക്ക് വളർച്ചയുണ്ടായത്. അവർക്ക് പീഡനുണ്ടായപ്പോഴും അവർ വിളിച്ചു പറഞ്ഞതാണ്, ദൈവമേ നിന്റെ നാമനിമിത്തം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുന്നതിനാലും മനുഷ്യരെ വിടുവിക്കുന്നതിനാലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്നാണ് യെരൂശലേമിൽ നിർത്തി തരണമേ എന്നല്ലേ ഇവിടെ പ്രാർത്ഥന? അല്ലേ യെരൂശലേമിൽ നിർത്തി തരണമല്ല, അതിന്റെ നടുവിൽ പീഡയുടെ നടുവിൽ അടിയുടെ നടുവിൽ ജയിലിന്റെ നടുവിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അപ്പോൾ രോഗി സൗഖ്യമാകണം. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ രാത്രി അല്പനേരം കണ്ണുകൾ അടയ്ക്കാമോ? നമ്മുടെ ജീവിതാനുഭവങ്ങൾക്ക് ഒരു വ്യത്യാസത്തിന് ദൈവം വിളിക്കുന്നു. അസംബ്ലി സംഘടന സമൂഹത്തെ ദൈവം വിളിക്കുന്നു. ഞാനിതൊരു പ്രവാചക വചനമായി പറയുന്നു. എനിക്ക് എന്റെ ജനത്തെ പടക്കുതിരയെ പോലെ, എനിക്ക് എന്റെ ജനത്തെ പടക്കുതിരയെ പോലെ ദേശത്തിന് അവരെ അയക്കാനുണ്ടെന്നോ? യെസ്, എനിക്ക് ഞാൻ വരുന്നു അങ്ങ് എന്റെ അടുക്കലേക്ക് വരാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുക. സ്തോത്രം, ഞാൻ വരുന്നു. ആരാണ് പറയുന്നത്? ആരാണ് പറയുന്നത്? പറയുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കും. ദൈവമേ സമാനെ ശബ്ദമുയർത്തി ദൈവത്തോട് പറയൂ, ദൈവമേ അങ്ങയുടെ അടുക്കലേക്ക് ഞാൻ വരുന്നു. എന്റെ അടുക്കലേക്ക് ഈ ആഴ്ചയിൽ മടങ്ങി വരുന്നതായി എനിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം എനിക്ക് ഈ ആഴ്ച തിരിച്ചു കിട്ടണം. യെസ്, മേലാൽ എനിക്ക് ബലഹീനനായി ജീവിക്കണ്ട, മേലാൽ എനിക്ക് നാമമാത്രമായ ശുശ്രൂഷയിൽ ജീവിക്കണ്ട, കേവലം പേരിന്റെ വ്യക്തിക്വസ്തുകാരനായിട്ട് എനിക്ക് ജീവിക്കണ്ട. എന്റെ മേലെ ആത്മാവിന്റെ അഭിഷേകം അടങ്ങി വരണം, എന്റെ മേലൊരു അഗ്നിയുടെ അഭിഷേകം അടങ്ങി വരണം, എന്റെ മേൽ രോഗശാന്തിയുടെ ശക്തി
കൂടി ഇറങ്ങി വരുന്നത്. ഞാൻ കൈനീട്ടിയാൽ
മടങ്ങി വരാൻ പോകുന്നു.
ദൈവം അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തെ സന്ദർശിക്കാൻ പോകുന്നു. വീണ്ടും
വിശ്വാസത്തോടെ ഏറ്റു പറയുക.
ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യഹോവ അരണ്യൻ, കമ ഓൺ, ചേർന്ന് പറയൂ, യഹോവ അരണ്യൻ, കമ ഓൺ, വെൽക്കം കൂടി, യഹോവ അരണ്യൻ,
ഹല്ലേലൂയാ. അവരുടെ വാക്തത്വം വിശ്വസിച്ചു കൊണ്ട് അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള തയ്യാറെടുപ്പ് നാം നടത്തേണ്ടതാണ്. അനേക മിഷനുമാരെ ഈ രാജ്യത്തിലേക്ക് അയച്ചു, ദൈവം ശക്തിയായിട്ട് ഉപയോഗിച്ചു. 1950 മുതൽ ഭാരതത്തിലെ നമ്മുടെ സ്വദേശീയ നേതൃത്വത്തെ ദൈവം എഴുന്നേൽപ്പിച്ചു. നമ്മുടെ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത ബ്രദർ ബർജസ്, അതിനുശേഷം പാസ്റ്റർ എ.സി. സാബോ, അതിനുശേഷം പാസ്റ്റർ കുഞ്ഞിമൻ, അതിനുശേഷം പാസ്റ്റർ ബിനി ജോൺസൺ, അതിനുശേഷം ഞാനും പാസ്റ്റർ ഫിലിപ്പും മാറി മാറി ഈ സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നു. ഞങ്ങളല്ല, ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ച നിങ്ങളെല്ലാവരും കൂടി, നമ്മളെല്ലാവരും കൂടെ കൂടി ദൈവത്തിന്റെ കൃപ നമുക്ക് തന്നിരുന്നാൽ, നമ്മൾ നമ്മുടെ ശക്തിയുണ്ടല്ല, ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവമാണ് എന്നെ തെരഞ്ഞെടുത്തത്, ഞാൻ തിരഞ്ഞെടുത്തതല്ല, നമ്മെ തെരഞ്ഞെടുത്ത് ദൈവത്തിന് നടത്തിയ ദൈവത്തിന്റെ വലിയ സ്തോത്രം വിവർത്തിട്ട് നമുക്ക് ഇരിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ജനമേ, ദയവായിരുന്നു.